2024 ഒക്ടോബർ 24 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സത്യത്തിനും നവീനും നീതി ലഭിക്കട്ടെ. ഡോക്ടർ ബി അശോക് എഴുതുന്നു, വില്ലേജ് ഓഫീസറിൽ തുടങ്ങി ADM വരെ 30 വർഷം പിറന്ന നാടിനെ സേവിച്ച മനുഷ്യരാണ് കെ നവീൻ ബാബു. ഇങ്ങനെ ഒറ്റയ്ക്ക് പിടഞ്ഞൊടുങ്ങേണ്ടതായിരുന്നില്ല ആ ജീവിതം. ഇതിലും കൂടുതൽ അദ്ദേഹം അർഹിച്ചു. വാവിട്ട് പറഞ്ഞ വാക്കും തളർന്നുപോയ മനസ്സും ആ സഹോദരന്റെ ജീവൻ കവർന്നു. കെ നവീൻ ബാബു എന്ന ദിവംഗതനായ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ വ്യക്തിപരമായി എനിക്കറിയില്ല. അറിയുന്നവർ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ കാരണങ്ങളില്ല. അഴിമതിയിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ ദുഷിപ്പൊന്നും അദ്ദേഹത്തിൽ പുറമെ കാണാനില്ല. എന്നാൽ തീർത്തും കെട്ടിച്ചമച്ചതായ ഒരു ആരോപണം ഇത്ര കണ്ട് പരസ്യമായി ഭരണഘടന സ്ഥാനത്തിരിക്കുന്ന നേതാവ് മാധ്യമത്തിലൂടെ ഉന്നയിക്കുമോ എന്ന് ചോദ്യമുണ്ടാകും. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് നവീൻ ബാബുവിന്റെ മരണത്തിന്മേലുള്ള മുൻവിധികളല്ലാത്ത അന്വേഷണമാണ്. അന്വേഷകർ കണ്ടെത്തുന്നത് ആരോപണം തീർത്തും കെട്ടിച്ചമച്ചതാണ് എന്നാണെങ്കിൽ ഇതിലും ഹീനമായ ഒരു അപവാദം ഉന്നയിക്കൽ ഓർമ്മയില്ല. എന്നാൽ കൂടുതൽ വേദനിപ്പിക്കുന്ന വശം, അഴിമതി നിരോധനത്തിന്റെ കാര്യത്തിൽ ശക്തമായ നിയമവും നടപടിയുമുള്ള സംസ്ഥാനത്ത് സർവ്വസാധാരണമായ വാണിജ്യ പ്രവൃത്തിയായ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ സ്ഥലപരിശോധന നിരാക്ഷേപ പത്രത്തിന് 1,00,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന് ഭരണഘടന സ്വാധീനിയായ ഒരു വനിതയ്ക്ക് ആക്ഷേപിക്കേണ്ടി വരുന്നു എന്നതാണ്. സംസ്ഥാനത്തെ അഴിമതി നിരോധന സംവിധാനത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകേണ്ടതല്ലേ? നിയമപ്രകാരമുള്ള പരാതിക്ക് പുറമെ ഈ പരസ്യ പ്രസ്താവം എന്തിന്? അഴിമതിയുടെ ഒരു പഴങ്കഥ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അംഗീകാരം വേണ്ടതായി റെഗുലേറ്ററി അഴിമതി പ്രേരണകൾ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം എല്ലായിടത്തും കാലാകാലം കൂടി വരുന്നതായാണ് അനുഭവം. ഒരു 10-12 വർഷം മുൻപ് നടന്നതുകൊണ്ട് നിലവിൽ ആരെയും വെറുപ്പിക്കാതെ പറയാം, വയനാട്ടെ വെറ്ററിനറി സർവകലാശാലയിൽ ലഭിച്ച കേന്ദ്ര സംസ്ഥാന ഗ്രാന്റുകളുടെ പകുതിയോളം വയനാട്ടിലെ ക്യാമ്പസിലാണ് ചെലവിടേണ്ടിയിരുന്നത്. വിപുലമായി ആവിഷ്കരിച്ച മാസ്റ്റർ പ്ലാൻ അടക്കം തയ്യാറായി, പക്ഷെ അംഗീകരിക്കാൻ തദ്ദേശ സ്ഥാപന തലത്തിൽ വലിയ കാലതാമസം നേരിട്ടു. ഓവർസിയർ തലത്തിൽ നിന്ന് ഫയലൊട്ടും മുന്നോട്ടില്ല, ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഓവർസിയറും AU അമർത്തി ചവിട്ടി വെച്ചത് IIT ഡൽഹിയിലെ ഡോക്ടറേറ്റുകാർ വരച്ച മാസ്റ്റർ പ്ലാൻ ഘടകങ്ങൾ. പലതവണ ഞാൻ പഞ്ചായത്ത് ഡയറക്ടറെ വിളിച്ചു, അന്നത്തെ തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചു, DO കത്തുകൾ പലവട്ടം എഴുതി. ഏതാണ്ട് ഗവൺമെന്റ് സെക്രട്ടറിയുടെ സീനിയോറിറ്റിയിലുള്ള IAS-ക്കാരനായിരുന്നു അന്ന് ഞാനും. ഒറ്റ ഡ്രോയിങ്ങിനും പഞ്ചായത്ത് അനുമതി നൽകിയോ ജില്ലാ ടൗൺ പ്ലാൻ വഴി സ്റ്റേറ്റ് ടൗൺ പ്ലാനർക്ക് അയക്കുകയോ ചെയ്തില്ല. യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് തദ്ദേശ വകുപ്പ് AE പറഞ്ഞത്രേ, നിങ്ങൾ എന്തിനാണ് പ്ലാനിന് പിന്നാലെ നടക്കുന്നത്? കോൺട്രാക്ടർ വരട്ടെ, മൂപ്പർ വരുമ്പം പ്ലാനൊക്കെ താനെ അപ്രൂവ് ആകും എന്ന്. കേന്ദ്ര ഗ്രാന്റിൽ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ഒരു വലിയ വികസന പദ്ധതിയുടെ നിർമ്മാണ അനുമതി അന്ന് ആ തദ്ദേശ സ്ഥാപനം പരിഗണിച്ചത് അങ്ങനെയാണ്. ഹാജിയുടെ മാജിക്ക് ഇതിൽ വ്യസനിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം കോഴിക്കോട്ടെ പ്രമുഖ കോൺട്രാക്ടർ എന്നെ കാണാൻ വന്നു. വലിയ നിർമ്മിതികൾ നടക്കുന്നു, ടെൻഡറൊന്നും പുറപ്പെടുവിച്ചു കണ്ടില്ലല്ലോ എന്ന് ഹാജിയുടെ ചോദ്യം. മൂപ്പർക്ക് വർക്ക് എടുക്കാനല്ല, എഞ്ചിനീയറും വലിയ നിർമ്മിതികൾ ചെയ്യുന്ന ആളുമാകയാൽ വിശദാംശം അറിയാൻ താല്പര്യം. ഞാൻ പദ്ധതിയുടെ ദുസ്ഥിതി വിവരിച്ചു. IAS-ക്കാരനായ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഹാജി ഉടൻ കൂടെയുള്ള മാനേജറോട് വിവരം തിരക്കി. ആരാ പഞ്ചായത്ത് സെക്രട്ടറി, അവർ തമ്മിൽ എന്തോ മന്ത്രിക്കുന്നു, ഓനോട് നമ്മുടെ അക്കൗണ്ട് പാസാക്കാൻ പറ. മാനേജർ VC-യുടെ മുറിക്ക് പുറത്തേക്ക് പോയി ആർക്കോ ഫോൺ ചെയ്ത് വൈകുന്നേരത്തോടെ എന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓടിക്കിതച്ചു വന്നു. സാർ, നമ്മുടെ പെൻഡിംഗ് പ്ലാൻ എല്ലാം എടുത്ത് എഞ്ചിനീയറും സെക്രട്ടറിയുമുള്ള ഹോട്ടലിൽ ചെല്ലാൻ പറഞ്ഞു. പിന്നെ ആ ഹോട്ടൽ പോർട്ടിക്കോവിൽ കിടന്ന ജീപ്പിന്റെ ബോണറ്റിൽ വെച്ച് 4,000 പുറം പ്ലാനുകൾ ഒപ്പം സീലും തുരുതരെ ഉടനടി വീണു. 6 മാസം അനുമതിക്ക് വൈകിയ സർവകലാശാല നിർമ്മിതി മാസ്റ്റർ പ്ലാൻ കോൺട്രാക്ടർ ഹാജി IAS-ക്കാരനായി എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ സംഘടിപ്പിച്ചു തന്നു. പ്രായമെന്ന പക്വതയിൽ ഹാജിയോടുള്ള നന്ദിക്ക് അപ്പുറം ഒരു പരാതിയും എനിക്ക് ഇക്കാര്യത്തിലില്ല. പണം തീർത്തും സ്വയം വാചാലമായ ഒരു വസ്തുവാണ്, ഭംഗിയായി അത് ആരോടും ഫലപ്രദമായി സംസാരിക്കും. ഒരു സാധാരണ IAS-ക്കാരനെന്നും അതിന് മുകളിലാവാനാവില്ല എന്ന് മനസ്സിലായി. പല പഞ്ചായത്ത് വകുപ്പുകാർക്കും IAS-ന് മീതെ പറക്കുന്ന പരന്താണ് പണം എന്നതുകൂടി അന്ന് പൊടികിട്ടി. ഹാജിയർ നിർമ്മാണ കരാർ എടുക്കുന്നു എന്ന വസ്തുതാപരമല്ലാത്ത സൂചന മാത്രം മതിയായിരുന്നു സംഗതി കബൂലാക്കാൻ. അതാണ് ചടുലമായ ഭരണ നടപടി. ഉള്ളതിൽ പതി കുഴപ്പക്കാർ. പിന്നീട് തദ്ദേശ വകുപ്പിന്റെ സെക്രട്ടറിയായി ചില മാസങ്ങൾ ചെലവിട്ടു. അപ്പോഴാണ് അറിഞ്ഞത് അവിടെയുള്ള 2,000-ൽ എഞ്ചിനീയർമാർ വിവിധ അച്ചടക്ക നടപടികൾ നേരുകയാണെന്ന്. ആകെയുള്ള എഞ്ചിനീയർമാരിൽ പകുതിയോളം പേർ ഇത് ആശ്വാസമായ ഒരു സ്ഥിതി ആയിരുന്നില്ല. ഭൂരിപക്ഷം പേരും പ്രതികൂല നടപടിയിൽ ആയാൽ വകുപ്പ് യഥാക്രമം മുന്നോട്ട് പോയില്ല. നിസ്സാരമായ ചാർജുകൾ ഒഴിവാക്കി ഗൌരവമായി കണ്ടെത്തി ശിക്ഷിക്കാനുള്ള സമീപനം രൂപപ്പെടുത്തിയെങ്കിലും അത് ഫലിക്കാനുള്ള കാലാവധി വകുപ്പിൽ എനിക്ക് കിട്ടിയില്ല. പിന്നീട് എന്തായി എന്നറിയാനും മിനക്കിട്ടില്ല. പിന്നെയും ഓർത്തോർത്ത് ചിരിക്കാനും വക നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ഒരിക്കൽ എറണാകുളത്ത് ഒരു വില്ലേജ് ഓഫീസറോട് ആർത്തി അല്പം കുറയ്ക്കണമെന്ന് മേലുദ്യോഗസ്ഥൻ മുഖേന പറയേണ്ടി വന്നു. ഒരു സ്ഥലം തരമാറ്റത്തിന് പരിചയക്കാരനോട് വൻ തുക ചോദിച്ചപ്പോഴായിരുന്നു അത്. വലിയ ഉദാരമതിയായിരുന്നു ആ മകാനുഭാവൻ. കലക്ടർ വിളിച്ചു മാട്ടിയപ്പോൾ പരാതിക്കാരനെ ആൾ വിളിച്ചു ചോദിച്ചതിൽ പകുതി തുക തന്നാൽ മതി എന്ന് സൌ ഇനിയം അറിയിച്ചു. എന്റെ പേര് പറഞ്ഞതുകൊണ്ട് കൈക്കൂലിക്ക് ഡിസ്കൗണ്ട് കിട്ടി എന്ന് ആവശ്യക്കാരൻ എന്നെയും അറിയിച്ചു. നന്ദി കിട്ടി ബോധിച്ചു എന്ന് ഞാനും. ഇതും സാമാന്യം പഴയ കഥയാണ്. കഥാപാത്രങ്ങളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആരും വ്യാകുലപ്പെടേണ്ട.